The editorial. രണ്ടായിരത്തി 2024 ജൂലൈ 24 ബുധൻ 1199 കർക്കടകം 9 ദീപിക എഡിറ്റോറിയൽ. വീഴാതിരിക്കാൻ വിട്ടുവീഴ്ച. രാജ്യത്തിന്റെ എന്നതിലുപരി സർക്കാരിന്റെ അതിജീവനം ഉറപ്പാക്കുന്ന ബഡ്ജറ്റാണ് ഇന്നലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. തനിച്ചു ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ലാതിരുന്നപ്പോൾ സഹായിച്ച ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരിക്കൊടുത്തു. അതൊരു നന്ദി പ്രകടനം മാത്രമല്ല, ഭരണകാലാവധി പൂർത്തിയാക്കുവോളം സഹായിക്കുന്നതിനുള്ള ഒത്തുതീർപ്പ് കൂടിയാണ്. അതേസമയം കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും പാവങ്ങൾക്ക് വീട് നിർമ്മിക്കാനുമുള്ള ശ്രമങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ്. കൃഷി, തൊഴിൽ, മാനവ വിഭവശേഷി, സാമൂഹിക നീതി, നഗരവികസനം, നിർമ്മാണം, സേവനം, നവീകരണം, ഗവേഷണം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനം കൃഷിയും തൊഴിലുമാണ്. കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും പ്രതിപക്ഷത്തിന്റെ നുണപ്രചാരങ്ങളാണെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ സർക്കാർ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചെന്ന സൂചനയാണ് ബഡ്ജറ്റിലുള്ളത്. കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി 1.52 ലക്ഷം കോടി രൂപ വകയിരുത്തി. കാർഷിക മേഖലയിൽ ദേശീയ സഹകരണ നയം കൊണ്ടുവരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. 4 കോടി യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ മന്ത്രി, നൈപുണ്യ നയവികസനത്തിന് 5 വർഷത്തേക്ക് 2 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. പറഞ്ഞത് ചെയ്താൽ ഫലമുണ്ടായേക്കും, പക്ഷേ നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള മുദ്രാ വായ്പ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തും. 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ സഹായം ലഭ്യമാക്കുമെന്നാണ് ബഡ്ജറ്റിലുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് 3 കോടി വീടുകൾ നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്തുന്നതാണ്. വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് 3 ലക്ഷം കോടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളും പ്രയോഗവൽക്കരണവും അറിഞ്ഞാലേ വനിതകൾ ശക്തിപ്പെടുമോ എന്ന് ഉറപ്പാക്കാനാകൂ. ആധ്യാത്മിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മഹാബോധി, വിഷ്ണുപദ്, ഗയാ ക്ഷേത്രങ്ങൾക്കുൾപ്പെടെ പ്രത്യേക പദ്ധതിയിൽ തുക വകയിരുത്തിയത് ഹിന്ദു പ്രീണനമെന്ന ആരോപണത്തിന് വഴിവെക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിലും സർക്കാർ രൂപീകരണത്തിലും NDA മുന്നണിയെ പിന്തുണച്ചവരെയും അല്ലാത്തവരെയും വേർതിരിച്ചു കണ്ടത് ബഡ്ജറ്റിന്റെ ന്യൂനതയാണ്. ബീഹാറിലെ റോഡ് വികസനത്തിന് 26,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി, 11,500 കോടി രൂപയുടെ പ്രളയ സഹായം, വിമാനത്താവളം, മെഡിക്കൽ കോളേജ്, 2 ക്ഷേത്ര ഇടനാഴികൾ എന്നിവയടക്കം ഏതാണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതികൾ. ആന്ധ്രയ്ക്ക് തലസ്ഥാന വികസനത്തിന് മാത്രമായി 15,000 കോടിയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ബഡ്ജറ്റിന് മുന്നോടിയായി പ്രത്യേക പദവി ആവശ്യപ്പെട്ട് TDPയും JDയും സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിലും ലഭിച്ചില്ല. എന്നാൽ അപ്രായോഗികവും ചീത്ത കീഴ്വഴക്കവും ആകാമായിരുന്ന പ്രത്യേക പദവിക്ക് പകരം ബഡ്ജറ്റിൽ പ്രത്യേക പരിഗണന നൽകി സുഖിപ്പിച്ചു. ബീഹാറിനെയും ആന്ധ്രയെയും പരിഗണിച്ച മാനദണ്ഡം വെച്ച് നോക്കിയാൽ കേരളത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനം 24,000 കോടിയുടെ സഹായം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സഹായമില്ല, പരിഗണനയില്ല, പദ്ധതികളുമില്ല. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിമാരായിട്ടും കേരളമെന്ന പേര് പോലും ധനമന്ത്രി ഉച്ചരിച്ചില്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇക്കുറിയുമില്ല. സർക്കാരിനെ 5 വർഷം നിലനിർത്താനുള്ള മോദിയുടെ അടക്കാനാവാത്ത ആഗ്രഹത്തെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും കണക്കിന് മുതലാക്കി. വികസനം എല്ലാവർക്കുമെന്ന സബ്കാ സാത് സബ്കാ വികാസ് മുദ്രാവാക്യത്തിന്റെ സ്ഥാനത്ത് ബംഗാൾ BJP നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞതുപോലെ, ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കുമെന്ന് ജോ ഹമാരെ സാത് ഹം ഉങ്കേ സാത് മൂന്നാം മോദി സർക്കാർ പരീക്ഷിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു രാജ്യത്തിന്റെ നികുതിപ്പണം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഇഷ്ടക്കാർക്ക് വിതരണം ചെയ്യുന്നതിനെ പൊതു ബഡ്ജറ്റ് എന്ന് വിളിക്കാമോ എന്ന ചോദ്യമുണ്ട്.
The editorial.